മറ്റേത് ഗ്രന്ഥങ്ങളെക്കാളും ആസ്വാദനം അതിനുണ്ടാവും. അത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. 700 പേജുള്ള നോവൽ 2 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടും വായിച്ചു തീർക്കുന്ന ആൾക്കാർ 600 പേജിൻ്റെ ഗ്രന്ഥം ഇതുവരെ ഒറ്റ പ്രാവശ്യം പോലും ഫുള്ളാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത്ഭുതമല്ലേ?
നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരാണ് അല്ലെ പഠിപ്പ്. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒരു വിഭാഗമായി മാറാനുള്ള ശ്രമം ഈ റമദാനിൽ നമ്മളിൽ നിന്ന് ഉണ്ടാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ 2-ാമത്തെ എപ്പിസോഡിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഷെഹ്റു റമദാൻ അല്ലെ യുൻസില ഫീൽ ഖുർആൻ, ഖുർആനിൻ്റെ ഈ മാസത്തിൻ്റെ റമദാൻ ചൂടുകാലത്താണ്, അസഹ്യമായ ചൂടുണ്ട്. ഈ ചൂടുകാലത്തുള്ള ഈ റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തീർച്ചയായും അത് ഖുർആൻ അവതീർണമായ മാസമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഖുർആനുമായി നല്ലൊരു ബന്ധം സൃഷ്ടിക്കുക. അപ്പോൾ ഖുർആൻ എങ്ങനെ നമ്മൾക്ക് ഈ റമദാനിൽ ഉപയോഗപ്പെടുത്താം, ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരിക്കുന്നു.
ഇൻഷാല്ലാ, പിന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടതിനെല്ലാം അള്ളാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഖുർആൻ ഇറക്കപ്പെട്ട സമൂഹം ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ സമൂഹമാക്കി അള്ളവരെ മാറ്റി എന്നുള്ളതാണ്. ഇറക്കപ്പെട്ട നാട് ഈ ഭൂമിയിൽ ഏറ്റവും പുണ്യമുള്ള നാടായി, ഇറക്കപ്പെട്ട മാസം പുണ്യമുള്ള മാസമാക്കി, ഇറക്കപ്പെട്ട രാത്രിക്ക് 1000 മാസത്തേക്കാളും പുണ്യം കൊടുത്തു, ഇറക്കപ്പെട്ട പ്രവാചകൻ ആ പ്രവാചകന്മാരെ ശ്രേഷ്ഠനാക്കിയിട്ട് അള്ള മാറ്റി. അപ്പോൾ നമ്മൾ ഉയരണമെന്നോ നമ്മൾക്ക് മഹത്വം ഉണ്ടാവണമെന്നോ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഇടയിൽ വലിയ വില ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഖുർആൻ കൊണ്ടാണ് സാധ്യമാകേണ്ടതെന്നുള്ള വലിയൊരു പാഠം ഇതിലുണ്ട് എന്നുള്ളതാണ്. മറ്റേത് വിജ്ഞാനങ്ങളെക്കാളും നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതെല്ലാം ഖുർആനാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്കൊരു എങ്ങനെ നമ്മൾ ഖുർആനെ വായിക്കുക, അല്ലെങ്കിൽ ഒരു ആകാംക്ഷയോട് കൂടി പഠിക്കണം എന്ന് പറയാം. ശരിക്കും ഇപ്പോൾ ഇപ്പോൾ അസീമിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ അല്ല
സി ആർ സെവൻ.
നിങ്ങൾക്കൊരു CR7 ഭാഷയിൽ നിങ്ങൾക്ക് റൊണാൾഡോ ഒരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഒരു കത്ത് അയക്കണം. അസീമ് തുറന്നു നോക്കിയാണ്, ഇത് എൻ്റെ ഭാഷയല്ല, നിങ്ങൾക്കിത് മനസ്സിലാവണില്ല,
ചീന്തിയിലൊന്നില്ല.
തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി ആകാംക്ഷയും തുറയൊക്കെ ഉണ്ടാവും. അതെങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള ആലോചിച്ച് അതിൻ്റേതായ മാർഗ്ഗം നമ്മൾ കണ്ടെത്തും. നമ്മൾ ഉപ്പ ഗൾഫിൽ നിന്ന് വരികയാണ്, ഉപ്പാൻ്റെ പെട്ടി അന്ന് രാത്രി പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ്. എന്തായാലും ഉള്ളിലുള്ളതെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റ്. നമ്മൾ പല ആൾക്കാരും പുതിയ മുസ്ലിമീങ്ങളൊക്കെ ആളുകൾ വിശുദ്ധ ഖുർആൻ വായിച്ചു, ഞങ്ങൾക്കതിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ കിട്ടി, ഭയങ്കരമായ സ്നേഹം കിട്ടി, ഒരു ആശ്വാസം കിട്ടി എന്നൊക്കെ പറയുമ്പോഴും നമ്മൾക്ക് എന്താണ് ആ ഫീല് കിട്ടാത്തത്? നമ്മളെപ്പോഴും ആലോചിക്കണം, അള്ള 7 ആകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് അയച്ചൊരു കാർഗോയിട്ട് ഖുർആനെ കാണണം എന്ന് പറയാം. അത് നമുക്കൊന്ന് ആത്മാ ആ രൂപത്തിൽ തുറന്നു നോക്കുകയാണെങ്കിൽ എന്തൊന്നില്ലാത്തൊരു ആകാംക്ഷയോടെ പഠിക്കാൻ പറ്റും തോന്നുന്നുണ്ട് എനിക്ക്.
അപ്പോൾ അള്ളാഹുൻ്റെ കലാമായ ഖുർആൻ നമ്മൾ പഠിക്കാൻ കൂടുതൽ താല്പര്യം ഈ റമദാനിൽ ഉണ്ടാകണം. അപ്പോൾ പറയണം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു മേഖല അതാണ്. അപ്പോൾ പറയണത്തിന് ഇപ്പോൾ ഒരു പ്രായോഗിക രൂപം എത്ര പേജ് വെച്ച് നമ്മൾ ദിവസം ഓതിയാലും ഇപ്പോൾ തീരെ ഓതാത്തവരുണ്ടാവും, കുറച്ച് മാത്രം പാരായണം ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അതിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് മാറാന്നുള്ളത് പ്രയാസമായിരിക്കും. അപ്പോൾ എങ്ങനെ ചെയ്താലാണ് അതൊരു പൂർണ്ണമാക്കാൻ പറ്റുക നമുക്ക്?
കുറേ പ്ലാൻ ഉണ്ടായാലും ഇപ്പോൾ ഏറ്റവും നല്ലത് ഒരാൾക്ക് ഒരു പ്രാവശ്യം ഖുർആൻ പൂർണ്ണമായിട്ട് ഓതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ 600 പേജ് ഏകദേശം ഖുർആനിലുണ്ട്, അത് നമുക്ക് 30 ദിവസത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം 20 പേജ് മതി. ആ 20 പേജ് നമുക്ക് ഭാരമാകാത്ത രൂപത്തിൽ 5 നേരം നമസ്കാരങ്ങൾക്ക് ശേഷം 4 പേജ് ചൂതാണെങ്കിൽ അയാൾക്ക് 1 മാസം കൊണ്ട് 1 പ്രാവശ്യം പൂർത്തിയാക്കാം. ഇനി അയാൾക്ക് 2 പ്രാവശ്യം പൂർത്തിയാക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്താൽ മതി, ഒരു ദിവസം 40 പേജ് ഓതിയാൽ മതി. അങ്ങനെ ആകുമ്പോഴും ഓരോ വക്തിന് മുമ്പ് 4 പേജും ശേഷം 4 പേജും ആക്കിയാലും അയാൾക്ക് സിമ്പിളായിട്ട് പോകും. അതിനിടയ്ക്ക് നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും ഇപ്പോൾ 4 പേജാ തൽക്കാലം ഞാൻ അടുത്തതിൻ്റെ കൂടെ അറ്റാക്കുക എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും. അത് ചിലപ്പം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ പോകും, തിരക്കുകൾ വരും, സംഭവം. പിന്നെ നമ്മൾ ഒരു 10 കഴിയുമ്പോഴും നമ്മൾ ഒരു ജുസു പോലും പൂർത്തിയാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ കൃത്യമായ പ്ലാനിങ് എന്തൊന്നാലും ഒരു മാറ്റിവെക്കലില്ലാതെ നിർബന്ധമായിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടേ കിടന്നുറങ്ങുന്ന തീരുമാനം നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് സുന്ദരമായിട്ട് പ്ലാനിങ് കൊണ്ട്
വലിയൊരു പ്രതിഫലം ഭയങ്കരമാണല്ലോ.
അതെ അതെ,
ഒന്നേ ഓരോ ഹർഫിനും 10 പ്രതിഫലമാണ് അള്ളാഹു ആകുന്നത്. ഇപ്പം അലിഫ് ലാം മീം, ഹദീസിൽ റസൂൽ പറയുന്നുണ്ട് അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ, 10 അധികം പ്രതിഫലമുള്ള ഒന്നാണ്. പിന്നെ റമദാനം കൂടി എത്തുമ്പോൾ അത് വലുതാകുന്നു അതിൻ്റെ വലുപ്പം പ്രതിഫലത്തിൻ്റെ. അപ്പോൾ നമ്മളെന്തായിരുന്നാലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഈ തദബ്ബുറിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതില്ല.
ഈ ദുബർ എന്ന് പറഞ്ഞാൽ ശരിക്ക് പിറകിൽ നടത്തും. അപ്പോൾ നമ്മൾ ആയത്തുകളുടെ പിറകിലേക്ക് പോകണം, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അത് എന്താ ഉദ്ദേശിച്ചതിൽ, അത് പഠിച്ചാൽ എന്താ കിട്ടില്ല, അതായത് ഖുർആൻ്റെ പഠനം കൊണ്ട് നമുക്ക് എന്തോന്നാ ധൈര്യം കിട്ടണം. ഇപ്പോൾ നമ്മൾ ഫലസ്തീനെ കുറിച്ച് ആലോചിക്കുക, അവർ ആക്രമിക്കപ്പെടുന്ന സമയത്തും അവർക്ക് പേടിയില്ല, ചെറിയ കുട്ടികൾക്ക് പോലും എന്തോന്നാ ധീരതയുണ്ട്, ധൈര്യമുണ്ട്. അപ്പോൾ ലോകം ആലോചിക്കണം എന്താ ഇവരുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം, എന്താണ് അവർക്ക് താല്പര്യം, അവർക്ക് ഇത്രമേൽ എന്താ ആർജവം കിട്ടാനുള്ള കാരണം എന്താ. അപ്പോൾ അവർ ആലോചിക്കുന്ന അവരെ പിന്നിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്, ആ വിശ്വാസം നൽകിയ പിൻബലത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾക്ക് മദ്രസയിൽ നിന്ന് പഠിച്ച ഇഫുദെന്നല്ലാതെ നമ്മളെ കയ്യിൽ പുതിയ ഇഫുദ് എന്താന്നുള്ള നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കും. പലപ്പോൾ അന്ന് പഠിച്ച കല്ലമ്മ കൊത്തിച്ച പോലെ ഉണ്ടാവുന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് അപ്ഡേറ്റ് ഇല്ല എന്നുള്ളൊരു, ഭയങ്കര അപ്ഡേഷൻ ഇല്ലാതെ നമ്മൾ മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളത് ഒരു സത്യമല്ലേ?
ആണ് കല്ലമ്മ കൊത്തിച്ച് ഞാൻ വിയോജിപ്പുണ്ട്. എന്താണ് പറയുക, നിങ്ങൾ നിരന്തരം എന്ത് ചെയ്യുക, ഖുർആനുമായി ബന്ധപ്പെടുക. കാരണം അത് ഈ ഒട്ടക ഓടിപ്പോകുന്നത് പോലെ
ഓടിപ്പോ
വളർത്തുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോകുള്ള തൊരള്ളത് ഒട്ടകത്തിനാണ്. റസൂൽ അത്രയും അതിനൊരു ഇത് പറയുന്നുണ്ട്, പ്രാധാന്യം പറയുന്നുണ്ട്. അപ്പോൾ പറയണത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, പിന്നെ അതിൻ്റെ പഠനം, അതിൻ്റെ വായനകൾ. അപ്പോൾ എനിക്കൊന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ ജീവിതത്തിലേക്ക് സംശീകരിക്കണം, ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം ഖുർആനിൻ്റെ അധ്യാപനം. അങ്ങനെ ചേർത്ത് വെച്ചാണ് നമ്മൾ ഈ ഫലസ്തീനികളുടെ ജീവിതത്തിൽ കാണുന്നത്, അല്ലെങ്കിൽ ഈ ചരിത്ര സ്വാപത്ര ചരിത്രത്തിലൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്ക് അതിലെപ്പോഴും പറയാൻ തോന്നാറുള്ളത്, നമ്മൾ പറയണത്തോടൊപ്പം അതിൻ്റെ വായന, മറ്റ് വായനകൾ നടക്കണം. ഇപ്പോൾ അമ്മാനു മലവിൻ്റെ തഫ്സീറിലെ സൂറത്ത് ജുമായിൽ 5-ാമത്തെ ആയത്ത് വേദക്കാർ ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതൊന്ന് വായിക്കണം എന്ന് തോന്നുന്നു. ഞാൻ വായിക്കാം.
ഓക്കെ.
മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത് തുമ്മ ലം യഹ്മിലുഹ. അപ്പോൾ അള്ളാഹു പറയുന്നത് ആരെക്കുറിച്ചാണ്? വേദക്കാരെ കുറിച്ചാണ്. വേദക്കാർ തൗറാത്ത്, അള്ളാഹു അവർക്ക് വേദ, അപ്പോൾ അവർക്കും വേദഗ്രന്ഥം നൽകപ്പെട്ടു, അവർക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ഉപമ എന്നുള്ളത് ഗ്രന്ഥം ചുമക്കുന്ന കടുതയെ പോലെയാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ വ്യാജമാക്കുന്നവരുടെ ഉപമ എത്രയോ ചീത്ത. എന്നിട്ട് അദ്ദേഹം അതിനെ വിശദീകരണം, തഫ്സീർ പറയാം, താൻ എന്ത് വഹിക്കുന്നു, താൻ വഹിക്കുന്ന വസ്തുവിൽ എന്താണുള്ളത്, ഇതിൻ്റെ ലക്ഷ്യം എന്ത്, പ്രയോജനം എന്ത്, ഇതൊന്നും പുസ്തകവാണ്ടം പേറി നടക്കുന്ന കഴുതക്കറിയുകയില്ലല്ലോ, അതും പേറി നടക്കണം, അതിനുള്ള വിഷമം സഹിക്കണം അത്രമാത്രം. ഇതുപോലെയാണ് തൗറാത്തിൻ്റെ ഭാരവാഹികളായ യഹൂദരുടെ നില. എന്നിട്ട് അദ്ദേഹം അങ്ങനെ തുടർന്ന് പോവാണ്. അപ്പം ഇദ്ദേഹം എന്നിട്ട് പിന്നെ അവസാനം പറയുന്നുണ്ട്, അമാനു മൗലവി റഹ്മുള്ള പറയുന്നുണ്ട്, അള്ളാഹു പറയാണ് ഇന്നത്തെ പൊതുനിലയും, അഥവാ നമ്മളെ ഖുറാനിൻ്റെ ആളുകളുടെ ഒരു പൊതുനില വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടു, ഖുറാൻ നൽകപ്പെട്ടു, പക്ഷെ അതിനെ നമ്മൾ സ്വീകരിക്കുന്നതിൽ എത്രത്തോളം നമ്മൾക്ക് ശ്രദ്ധയുണ്ട്. ഇനിയൊരു വേദഗ്രന്ഥം അവതരിപ്പിക്കുമായിരുന്നെങ്കിൽ അവരെ പറ്റി അള്ളാഹു എങ്ങനെ പറയുമായിരിക്കും, ചിന്തിച്ച് നോക്കുക. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വായനയുണ്ടാകണം, അതോടൊപ്പം ജീവിതത്തിലേക്ക് ചേർത്ത് പഠനം ഉണ്ടാകണം. അതിൽ
ഇപ്പോൾ അതിലെ എനിക്ക് തോന്നണേ ഹസ്സാൻ ബസ് റഹിമുള്ള, സോറി ഇബ്രാഹിം അദർ റഹിമുള്ള, അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല, എന്താ കാരണം ചോദിക്കേണ്ടത്. അതേ ആദ്യം കൊടുക്കുന്നൊരു വാക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അള്ളാഹുവിന് അറഫ്തുമുള്ളാഹു അസ്വജൽ, നിങ്ങൾ അള്ളാഹിനെ മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ട്, അള്ളാഹിനെ അറിയാം, പക്ഷേ ഫലം തുഅദ്ദു ഹഖ്ഖു, ആ റബ്ബിന് നിങ്ങൾ വഴിപ്പെടുന്നില്ല, അള്ളാഹുവിനോട് അവകാശം കൊടുക്കുന്നില്ല. പിന്നെ അദ്ദേഹം കൊടുക്കുന്ന വഖറഅത്തുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ വായിക്കുന്നുണ്ട്, പക്ഷേ ഫലം തഅമലു ബി, അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണില്ല. വായനയൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ പഠനങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നില്ല, അതിൻ്റെ ആശയങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നില്ല. അത് പിന്നെ എനിക്ക് തോന്നുന്നു 1920s കേരളം എവിടെയായിരുന്നോ അതേ തലത്തിൽ ഇന്നും കേരളം ഉണ്ട്. ഞാൻ കുറച്ച് കുട്ടികളോട് സ്കൂളിലെ വിഷയം ബന്ധപ്പെട്ട് ഓരോ പാഠത്തിൻ്റെ അവസാനം ഖുർആൻ്റെ ആയത്തുണ്ടാവും, അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം എഴുതി വരണം. അപ്പോൾ കുട്ടികൾ ചോദിച്ച ചോദ്യം, സർ ഖുർആൻ്റെ അർത്ഥം വായിക്കാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, കേരളം പണ്ട് ചിന്തിച്ച അതേ ചിന്തയിൽ ഇപ്പോഴും ആണ്ട് കിടക്കുന്നുണ്ട് ഒരു വലിയ വിഭാഗം എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹ് എന്താണ് പറയുന്നതെന്ന് എന്തുപോലും മനസ്സിലാക്കാതെ ഇപ്പോൾ നാളെ കബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓരോ ചോദ്യം റബ്ബുക്ക് മാദീനുക്ക് മനിമാം, ഈ ഇമാം ആരാൻ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം മറുപടി ഇമാം ബുഖാരി എന്നല്ലല്ലോ, അല്ലല്ലോ, മറിച്ച് ഖുർആനാണ്. ആ ചോദ്യങ്ങൾക്ക് അപ്പുറം പിന്നെയും മലക്കിൻ്റെ ചോദ്യം അമ്മ അദറാക്കുന്ന, നീ എങ്ങനെയത് മനസ്സിലാക്കിയെന്ന്. അവിടെ വിശ്വാസി പറയുന്ന മറുപടി ഖറഅത്തു കിതാബല്ല, ഞാൻ അള്ളാഹിൻ്റെ ഗ്രന്ഥം വായിച്ചു എന്നാ, അതിൽ വിശ്വസിച്ചു സത്യപ്പെടുത്തിയെന്ന. അപ്പം അങ്ങനെ നമ്മൾ ആലോചിക്കണ്ടേ, നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഏത് ആയത്ത് പഠിച്ചിട്ടാണ് എൻ്റെ റബ്ബ് അള്ളാഹു എന്ന് മനസ്സിലാക്കി, ഏത് ആയത്ത് കൊണ്ടാണ് എൻ്റെ പ്രവാചക റസൂലെ മനസ്സിലാക്കി, എൻ്റെ അവലംബം ഖുർആൻ നമ്മൾ ഏത് ആയത്തോടെ മനസ്സിലാക്കി. ഇതൊന്നും പഠിക്കാത്തതുകൊണ്ട് മലക്ക് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ലാ ദറൈത വലാത്തലൈത്ത്, നീ വായിച്ചിട്ടില്ല, നീ പഠിച്ചിട്ടില്ല, നീ മനസ്സിലാക്കി. സമയമുണ്ടായിട്ടും സാഹചര്യം ഉണ്ടായിട്ടും സന്ദർഭങ്ങളുണ്ടായിട്ടും എല്ലാം നിനക്ക് അനുകൂലമായിട്ടും നീ അവർക്കൊന്നും പോയില്ല എന്ന് പറയാം. അപ്പോൾ അത്തരം ഒരു അധഭാഗ്യവാന്മാരായിട്ട് നമ്മൾ മാറണമെന്നുള്ള നമ്മളെ ചോയ്സാണ് അല്ലേ? തീർച്ചയായിട്ടും.
പിന്നെ നിലവിൽ കുറേ സാഹചര്യങ്ങളുണ്ട് സത്യത്തിൽ, നമുക്ക് ന്യായീകരണങ്ങൾ പറയാനില്ല, നമുക്ക് അവസരം ഉണ്ടായില്ല അല്ലെങ്കിൽ ഈ സാഹചര്യം ഉണ്ടായില്ല. കാരണം അത്രയും സാഹചര്യങ്ങൾ കുറാൻ പഠിക്കാനും വായിക്കാനുള്ള സമയം,
കേട്ട് പഠിക്കാനുള്ള സാഹചര്യം
ഒരുപാട് നിരന്തരം ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അപ്പോൾ ഒന്ന് വായന, അതോടൊപ്പം അതിൻ്റെ തദബ്ബുർ, പിന്നെ കേൾവി, ഈ മൂന്ന് എല്ലാത്തിനും പ്രതിഫലം അള്ളാഹു വാരിക്കോരി നൽകും. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ പഠിപ്പ്. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒരു വിഭാഗമായി മാറാനുള്ള ശ്രമം ഈ റമദാനിൽ നമ്മളിൽ നിന്ന് ഉണ്ടാകണം. ഇപ്പോൾ പൂർവ്വസൂരികൾക്ക് പറ്റിയൊക്കെ പറയാറുണ്ടല്ലോ,
അവർ റമദാനക്കായ ഹദീസിൻ്റെ പഠനം പോലും മാറ്റി
വെക്കും,
ഖുർആനിൽക്ക് മാത്രം അടിച്ചു വരും.
ഹദീസിൻ്റെ പഠനം മാറ്റിയേക്കേണ്ട ആവശ്യമില്ല, അതൊരു തെറ്റായ കാര്യമൊന്നും അല്ലല്ലോ.
ഖുർആൻ ഇറങ്ങിയ മാസം ഖുർആനിൻ്റെ പ്രാധാന്യം നിൽക്കാൻ കണ്ടിരുന്നത്.
അപ്പം നമ്മൾക്കും അത് സാധിക്കണം ഈ റമദാനിൽ കൂടുതൽ ഒന്നും പാരായണം, നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത്, രണ്ട് തദബ്ബുറായിരിക്കണം, പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കേൾവി, പിന്നെ അതിനുള്ള ശ്രമങ്ങൾ. നമ്മൾ ഏതായിരുന്നാലും ഒന്നെങ്കിൽ ഖുർആൻ പഠിക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന
നമുക്ക് എല്ലാവർക്കും ഒരു മുസാഫ് ഉണ്ടാണെന്ന് തോന്നുന്നു. സ്വന്തമായിട്ട് മൊബൈലുണ്ട്, സ്വന്തമായിട്ട് റൂമുണ്ട്, സ്വന്തമായിട്ട് ഡ്രസ്സ് ഉണ്ട്, എല്ലാം സ്വന്തമായിട്ട്. പക്ഷെ സ്വന്തമായിട്ട് മുസാഫ് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ്. അത് ശരിക്കും നല്ലൊരു കോൺസെപ്റ്റാണ്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മുടെ കയ്യിൽ നമുക്ക് എപ്പോൾ വേണം തുറന്നു നോക്കാൻ പറ്റുന്ന, നമ്മൾ മറച്ചു കൊടുത്ത് ഇങ്ങനെ ഖുർആൻ കിട്ടുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഉണ്ടാവണം എന്നുള്ള. അപ്പോൾ നമുക്ക് നാളെ ഖുർആൻ ഷഫാഅത്തിന് വേണ്ടി ചോദിക്കുന്നതാണല്ലോ നമ്മൾ ഓതിയ സൂറത്തുകൾ. മുൽക്കൊക്കെ സൂറത്തുൽ മുൽക്ക് നിരന്തരം പാലനം ചെയ്യുന്ന ആൾക്ക് വേണ്ടി അത് സ്വർഗം കിട്ടുന്നവരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്രയും നമ്മൾക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നാണെങ്കിൽ നമ്മൾ അത്ര തന്നെ വാല്യുബിളായിട്ട് കാണണം. മറ്റേ ഏത് ഗ്രന്ഥങ്ങൾ, ഇപ്പോൾ ചില ആൾക്കാർ നോവൽ വായിക്കും, പല നോവലും വായിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരുണ്ടാവും, ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടേ, അതൊക്കെ അള്ള സൃഷ്ടിച്ച ആൾക്കാരാണല്ലോ, അള്ള കൊടുത്ത അറിവെന്നാണ് അവരൊക്കെ എഴുതുന്നത്. അപ്പം ഇവരൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ എഴുത്ത് എത്ര ഉന്നതീകാരം, മറ്റേത് ഗ്രന്ഥങ്ങളെക്കാളും ആസ്വാദനം അതിനുണ്ടാവും. അത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. 700 പേജുള്ള നോവൽ 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്ന ആൾക്കാർ 600 പേജിൻ്റെ ഗ്രന്ഥം ഇതുവരെ ഒറ്റ പ്രാവശ്യം പോലും ഫുള്ളാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത്ഭുതമല്ലേ?
തീർച്ചയായിട്ടും. എന്തായാലും പൂർത്തിയാക്കാൻ നമുക്ക് ഈ റമദാനിൽ സാധിക്കട്ടെ, കൂടുതൽ ഖുർആന് പ്രാമുഖ്യം നൽകാനും നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും പോയിന്റുകൾ ഇതിലേക്ക് ചേർത്ത് വെക്കാണ്? റമദാനും ഖുർആനും അതിലേക്ക് സൂചിപ്പിക്കും.
നമ്മൾ ശരിക്കും റമദാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കരണത്തിൻ്റെ മാസമാവണം. എന്നിട്ട് നമ്മൾ റമദാൻ അവസാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആവേശം ഉണ്ടാവണം. നാളെ പെരുന്നാളാണ്. ആ പെരുന്നാൾ എന്തിൻ്റെയാണ്? പെരിയ നാൾ എന്നുള്ള പെരുന്നാൾ എന്നാൽ അത് ഞാൻ നന്നായതിൻ്റെ ആഘോഷം, ഞാൻ കഴിഞ്ഞ ഷാബാനേക്കാളും മെച്ചപ്പെട്ടതിൻ്റെ ആഘോഷം, ഖുറാനുമായിട്ട് ഞാൻ കുറച്ചും കൂടി ബന്ധം സ്ഥാപിച്ചതിൻ്റെ ആഘോഷം. ഖുറാനുമായിട്ട് ഇടപെടാത്തൊരു ദിവസം എന്ത് ചെയ്യത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നിയ ദിവസം. ഇപ്പോൾ ഉസ്മാൻ റമദാനൊക്കെ ഏറ്റവും വെറുപ്പുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഖുറാൻ ഓതാത്ത ദിവസമാണ് അത്രയും. അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് ഏറ്റവും ഉറപ്പതാണ്. അപ്പം അത്രയും നമ്മൾ ഖുർആനായിട്ട് ബന്ധപ്പെടുക. ഖുർആൻ വായിച്ചില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത നമുക്ക് അനുഭവപ്പെടുന്ന തലത്തിലേക്ക് നമ്മൾക്ക് മാറാൻ പറ്റിയിട്ട് നമ്മൾ പെരുന്നാളിനെ തക്ബീർ മുഴക്കണം. എങ്ങനെ? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മൾ അള്ളാഹുവിനോട് പറയണം, പഠിച്ചോനെ ഞാൻ കഴിഞ്ഞ ഷാബാൻ വരേക്കുള്ള ഞാനൊന്നല്ല, ഇപ്പം ഞാൻ കുറേ മാറിയിക്കണം, സംസ്കരിച്ചിരിക്കണം ഞാൻ ഇന്നെ തന്നെ, എന്നിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അള്ളാഹുവിന് നമ്മൾ സാക്ഷ്യം പറയാം. രണ്ടാമത് നമ്മൾ സമൂഹത്തോട് പറയാം, ഇന്നലെ മുതലുള്ള ഞാനല്ല, ഇനി ഇന്ന തോന്നിവാസങ്ങളിലേക്ക് വിളിക്കണ്ട, ഞാൻ വരില്ല, എന്നെ ക്ഷണിച്ചുകൊണ്ട് പോകണ്ട, എനിക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ നഫ്സിനെ പഠിപ്പിക്കണം, ഇന്നലെ വരെ നിൻ്റെ ക്ഷണങ്ങളിലേക്ക് ഞാൻ ഉണ്ടായിരുന്നു, നിൻ്റെ ഇച്ഛകളിലേക്ക് ഞാൻ ഉണ്ടായിരുന്നു, ഇനി ഞാൻ എൻ്റെ ഇച്ഛകളായിട്ട് കാണുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെയാണ് എന്ന് പ്രഖ്യാപിക്കുക. റസൂൽ പറഞ്ഞ ഹദീസ് ഭയങ്കര ഗൗരവമാണ്, ലാ യുഅ്മിനു അഹദുക്കും നിങ്ങളൊരാളും വിശ്വാസിയാവൂല ഹത്താ യക്കൂന ഹവാവു തബഅലി മജിത്തു ബീന എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന ഇഷ്ടങ്ങളെ നിങ്ങളുടെ ഇച്ഛകളാക്കി മാറ്റുന്ന. റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളാവണം നമ്മുടെ ഇഷ്ടങ്ങൾ. ഇപ്പോൾ റസൂൽ എന്താ ഇഷ്ടം, അതാണ് എനിക്കിഷ്ടം, റസൂൽ എന്താണ് ഇഷ്ടം, അതാണ് എനിക്കാണിഷ്ടം എന്ന് പ്രഖ്യാപിക്കുന്ന തലത്തേക്ക് നമ്മൾ എത്തണ വരെ നമ്മൾ വിശ്വാസിയാവൂല എന്നാണ്. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ അതങ്ങ് തൂക്കിയെടുത്ത് നോക്കി നോക്കണം, ഇതിപ്പോൾ ഞാൻ ഇടുന്ന കോലെ നബി കണ്ടാൽ നബിക്ക് ഇഷ്ടമാവോ? അത് സ്വയം ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വാക്ക്, നമ്മുടെ മൊബൈലിൻ്റെ ബന്ധങ്ങൾ, മൊബൈലിലുള്ള എന്താ ചർച്ചകൾ, നമ്മൾ ലൈക്ക് ചെയ്യാൻ പോകുന്ന പോസ്റ്റ് എല്ലാ ലെവലാവും. എല്ലാ റസൂലും കണ്ടാൽ ഇഷ്ടാവില്ല എന്ന് ആലോചിക്കുന്ന നിലത്തേക്ക് എത്തിയാൽ നമ്മൾ കുറേ ബെറ്റർ മുസ്ലിം ആവും എന്നൊക്കെ പറയാറുള്ളത്.
ഇൻഷാല്ലാ. അപ്പോൾ ഐശ റഹ്ലാനോട് ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് റസൂലിൻ്റെ സ്വഭാവം, അപ്പോൾ ഐശ റഹ്ലാനെ തന്നെ നൽകുന്ന മറുപടി നമ്മൾ ചിന്തിപ്പിക്കേണ്ട തന്നെയാണ്. കാരണം ഹുലുക്കു ഖുർആനാണ്. അപ്പോൾ ഒരാളെ പറ്റി നമ്മൾ ചോദിച്ചാൽ എങ്ങനെയാണ് അത്ര ചുരുക്കി നമുക്ക് പറയാൻ പറ്റുക? അപ്പോൾ റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂലിൻ്റെ ജീവിതത്തിലെ വെളിച്ചം, റസൂലിൻ്റെ ജീവിതത്തിലെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് റസൂലിൻ്റെ എല്ലാത്തിനെയും രൂപപ്പെടുത്തുന്നത് ആ ഖുർആനാണെന്ന്. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അതായിരിക്കണം ഖുർആൻ. അങ്ങനെ വെളിച്ചമായി അതിൻ്റെ പാരായണത്തിൽ എല്ലാത്തിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കണം ഈ റമദാനിൽ. അങ്ങനെ ഒരു വലിയൊരു മാറ്റം നമ്മൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പാരായണത്തോടൊപ്പം അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തുക. ഇപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പൂർവികർ ഒരു 10 സൂക്തം പഠിച്ചാൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഒരു 10 സൂക്തം പഠിച്ചാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. ഇവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു 12 വർഷം കൊണ്ടാണ് സൂറത്തുൽ ബക്കറ പഠിച്ചത്. അപ്പോൾ ഏഹയ്ക്ക് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ
മനപ്പാടമായിരിക്കുന്നപ്പുറം പഠനമാണ്.
ഇൻഷാല്ലാ അതിന് റമദാന് കാരണമാവട്ടെ, നല്ലൊരു ബന്ധം ഖുർആനുമായി നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ സമയത്തിൽ അത് ഇടം ഉണ്ടാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹു നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന രൂപത്തിലേക്ക് ഖുർആനെ മാറ്റുമാറാകട്ടെ എന്ന്
നമ്മളെ എതിരാവാതിരിക്കട്ടെ നമുക്ക്.
അങ്ങനെ ഒരു ആയത്ത് ഖുർആൻ പറയുന്നു, റസൂൽ നാളെ പറയുന്നതാണല്ലോ ഇവരെന്ത് ചെയ്തു, ഖുർആനെ അതിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്,
അതിൽ ഖുർആനെ മഹജൂറാന്ന് പറയും, ഖുർആനെ അവഗണിച്ച
ആൾക്കാരാണ്. ആ ഒരു ഇതിലേക്ക് നമ്മൾ തരം താഴാതിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും നാളെ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളാകാതിരിക്കുക, നമ്മുടെ അലമാറകളിൽ നമ്മുടെ പൊടി പിടിക്കാതെ അതിന് വായിക്കാനും അറിയാനൊക്കെ നമുക്ക് സാധിക്കട്ടെ റമദാനിൽ എന്ന് വിചാരിക്കുകയാണ്. ഇൻഷാല്ലാ ഇന്നത്തെ ഇത് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.
ഇൻഷാല്ലാ.
ജസാകുമുല്ലാഹ് ഖൈർ.
അസ്സലാമു അലൈക്കും.